Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അത് സഹജമായ ആനന്ദം അതാണ്. അല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിട്ട് അനുഭവത്തിലുള്ള ആനന്ദം, ഇനിയിപ്പോ പല ആനന്ദത്തെക്കുറിച്ച് പറയും. ശ്രോത്രിയസ്യ അകമ അകാമഹതസ്യ ബ്രാഹ്മണസ്യ ആനന്ദം, അതിവിടെ പറയും. ആനന്ദം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആനന്ദം എന്താ? അതിനെ നമ്മൾ പറയുന്നത് രസം എന്ന് പറയുന്നു. അത് അനുഭവിക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്കിപ്പോൾ ആനന്ദാനുഭവമുണ്ട്. മധുരം കഴിച്ചുള്ള ആനന്ദ അനുഭവമുണ്ട്. അനുകൂല വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴുള്ള ആനന്ദാനുഭവമാണ് നമുക്കുള്ളത്. വിഷയങ്ങൾ അനുകൂലമായ ആനന്ദാനുഭവം, പ്രതികൂലമായ ദുഃഖാനുഭവം. ഈ ആനന്ദവും ദുഃഖവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആനന്ദത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ദുഃഖത്തെ വെറുക്കുന്നു, ഈ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും എന്താണ്? അനുഭവ വേദ്യമായ കാര്യങ്ങളാണ്. ഈ ആനന്ദത്തിൽ ഒരു വലിയ ആനന്ദത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആനന്ദത്തെ നമ്മൾ വിചാരിക്കുന്നു ഭക്തി കൊണ്ട് ആനന്ദം നേടാം, യോഗം കൊണ്ട് ആനന്ദത്തെ നേടാം, ജ്ഞാനം കൊണ്ട് നേടാം. ആ നേടിയില്ലെങ്കിൽ നിരാശപ്പെടുന്നു. ഇത്രയും കാലം ഇതെല്ലാം ചെയ്തിട്ടും ആനന്ദമില്ല, ദുഃഖമാണ്, പ്രയാസമാണ്. ആ ഈ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ ഭക്തി കൊണ്ടോ ഇപ്പൊ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരു ആനന്ദത്തെ നേടിയാൽ നല്ല കാര്യം തന്നെ. നമ്മൾ നേടാൻ കഴിഞ്ഞാൽ പക്ഷെ അതും പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? അങ്ങനെ ഏതെങ്കിലും ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അത് ഏത് ഗുരുവായാലും ശരി, എന്താ അതിന്റെ അർത്ഥം? അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്ന ഗുരുവും ആനന്ദാനുഭവവും ഉണ്ട്, അതല്ല എന്ന് ഭാഷകാരൻ ഇവിടെ തെളിച്ചു പറയും. ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ പറയും. അനുഭവിക്കുന്നവനും അനുഭവമുള്ള ആനന്ദത്തെ അല്ല ഇവിടെ പറയുന്നത്, അത് പരമാർത്ഥമുണ്ട്. അങ്ങനെ ഒരു വലിയ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ, എടുത്താൽ പൊങ്ങാത്ത ആനന്ദം, വലിയ ഭാരമുള്ള ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പം മടുത്തു പോവും, തളർന്നു പോവും, വീണ്ടും ദുഃഖത്തിലേക്ക് വരും. സുഷുപ്തിയിൽ ദുഃഖിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ ആനന്ദമില്ല, ഈ വലിയ ആനന്ദം അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ദുഃഖമില്ല. അവിടെ എന്താനന്ദമേ ഉള്ളൂ? സഹജമായ ആനന്ദമേ ഉള്ളൂ. അതാണ് പരമാർത്ഥമായ ആനന്ദം, അത് സ്വരൂപാനന്ദം. അതിനാണ് ഭാഷകാലം പറഞ്ഞ് ബ്രഹ്മോച്ചത്, അതാണ് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം ആനന്ദമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകും. പിന്നെ ആനന്ദത്തെക്കുറിച്ചൊക്കെ പറയുന്നതോ, അത് പറയുന്നിടത്തെല്ലാം അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പറയുന്നു, മനസ്സിന്റെ ശാന്തിയെക്കുറിച്ച് പറയുന്നു. അത് നല്ലതാണ്, മനസ്സ് ശാന്തമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, ആനന്ദമായിരിക്കുക, അതൊക്കെ നല്ലതാണ്. എന്തുകൊണ്ട്? അത് ദുഃഖത്തിന് വിപരീതമാണ്. ദുഃഖം നമ്മൾ വെറുക്കുന്നതാണ്, ആനന്ദം ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ദുഃഖത്തിന് വിപരീതമായ ആനന്ദത്തെ എന്തിലൂടെയെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠം തന്നെ. ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആനന്ദം അനുഭവിക്കുന്നവനും ആനന്ദത്തിന്റെ അനുഭവവും എല്ലാം ഉണ്ടായിരിക്കും. നല്ലത്. അത് വിഷയാനുഭവത്തിലൂടെ അല്ലെങ്കിൽ സമാധി അനുഭവത്തിലൂടെയോ ഒക്കെ നേടുകയോ കളയുകയോ ഒക്കെ ആകാം. അതിനുവേണ്ടി ഏത് അഭ്യാസവും സ്വീകരിക്കാം. പക്ഷെ അവിടെ എല്ലാം എന്ത് സംഭവിക്കും? ദ്വൈതം വരും. അനുഭവിക്കുന്നവനും ഭോക്താവും അനുഭവവും. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. രസത്വ, അത് ആനന്ദസ്വരൂപമാണ്. അത് രസമാണ്, ആനന്ദമാണ് എന്നെന്തുകൊണ്ടാണ് ഉറപ്പിക്കുന്നത്? കാരണം ഈ കോലാഹലങ്ങളെല്ലാം അവസാനിക്കുന്നിടത്ത് അവിടെ അനുഭവിക്കുന്നവൻ അനുഭവം എന്നുള്ള നിലയൊന്നും ഇല്ലാത്തടത്ത് ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ ജീവൻ സഹജമായി ശ്രമിക്കുന്നു. അത് ജീവൻ ആരെ പ്രേരിപ്പിക്കുന്നില്ല, പ്രേരിപ്പിക്കാതെ തന്നെ പോകുന്നു, ഉണർന്നിരിക്കാൻ ശ്രമിക്കുന്നു. സത്സംഗമാണ് നല്ല കാര്യമാണ്, ഉറങ്ങാൻ പാടില്ല, മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇത് വന്നിരുന്ന് പറയുന്നയാൾ എന്ത് വിചാരിക്കും, അങ്ങനെ പല ചിന്തകളും മനസ്സിലൂടെ കടന്നുപോയിട്ട് വളരെ ബലം പ്രയോഗിച്ച് ഉണരാൻ ശ്രമിക്കുന്നു, സഹജമായ ആനന്ദത്തെ വിടാൻ ശ്രമിക്കുന്നു. പക്ഷെ മനസ്സെന്ത് ചെയ്യുന്നു, സഹജമായ ആനന്ദത്തിലേക്ക് പോകുന്നു. ഇതാണ് സത്സംഗത്തിന്റെ പ്രയോജനം. അതുകൊണ്ട് സത്സംഗത്തിൽ ആരും ഉറങ്ങരുതെന്ന് ഞാൻ പറയുന്നു. ഉറങ്ങിയോ വിജയിച്ചു, സത്സംഗം വിജയിച്ചു. എന്തുകൊണ്ട്? രസത്വ അത് സഹജമാണ്, കൃത്രിമമല്ല. ബാക്കിയെല്ലാം കൃത്രിമം, ഉണരാൻ ശ്രമിക്കുന്നത് കൃത്രിമം. പിന്നെ ഇത്രയുള്ള വ്യത്യാസം, കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരുന്നുറങ്ങണ്ട, കിടന്നുറങ്ങുക. സഹജമായ ആനന്ദത്തിന് അതാണ് കുറച്ചുകൂടി സൗകര്യം. ഇരുന്നുറങ്ങുക എന്ന് പറയുന്നൊരു സർക്കസാണ്, കിടലി വേദനിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അത് അവിടേക്ക് സഹജമായി പോകുന്നു. എന്താണത്? ജീവന്റെ സ്വരൂപമാണ്, സ്വഭാവമാണ്. അത് പോകുന്നത് കുറ്റമല്ല, തെറ്റല്ല. അവിടെ പോയേ തീരും. അതന്നെ, അത് അതിന് കഴിയാതിരുന്നു കഴിഞ്ഞാൽ താളം തെറ്റിപ്പോകുന്നു. സഹജമായ ആ നിലയിൽ പ്രാപിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാലാണ് കുഴപ്പം, നമുക്ക് അനുഭവപ്പെടാറ് മനസ്സ് അതിന്റെ നിലവിട്ട് പോകുന്നു. അതാണ് രസം എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നതല്ല. ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ആ സഹജമായ ആനന്ദത്തിന്റെ ഒരു പ്രതിഫലനം അതാണ് ഈ മനസ്സിൽ അനുഭവപ്പെടുന്നത്. വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അതാണ് സ്വന്തം നിലയിൽ നിന്ന് ഒരു ച്യുതി സംഭവിച്ചു. ഏതാണോ തന്റെ പാരമാർത്ഥികമായ അവസ്ഥ അതിൽ നിന്ന് വഴിപോയി. അതാണ് ഈ ജാഗ്രത സ്വപ്നം. അവിടെ ആ സഹജമായ ആനന്ദത്തെ പ്രാപിക്കാനുള്ള യത്നം അതാണ് സർവ ജീവവ്യാപാരം. പ്രാണാപാനാദികൾ തുടങ്ങി ശബ്ദസ്പർശരൂപ രസഗ്രഹണങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വതും അതിനു വേണ്ടിയിട്ടാണ്, ആ സഹജമായ ഭാവത്തിലെത്തുന്നു. പക്ഷെ വഴിതെറ്റി സഞ്ചരിക്കുന്നു. ആ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ യത്നം ശ്രമം അധികമായി വരുന്നു, ക്ഷീണിക്കുന്നു. വീണ്ടും ആ ക്ഷീണം കൊണ്ട് വീണ്ടും സഹജമായ അഭാവത്തിലേക്ക് പോകുന്നു. മനസ്സും കാരണങ്ങളും എല്ലാം ക്ഷീണിക്കുന്നു. വീണ്ടും ഇതിലേക്ക് വരുന്നു. അങ്ങനെ വിശ്രമിച്ചു കഴിഞ്ഞാൽ എനർജി തിരിച്ചു കിട്ടും, ഊർജം തിരിച്ചു വരുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? അതിന് സമാധാനം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു ശാസ്ത്രത്തിനും പറയുന്നില്ല. എന്തുകൊണ്ടോ അവിടെ തന്നെ തുടരാൻ കഴിയുന്നില്ല എന്നുള്ളത്. സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് അതിന് പറയുന്നത് മായ എന്ന് വെച്ചാൽ ഉത്തരമില്ലാത്ത ചോദ്യം. അതാണ് രസം. കുത്തുവ രസത്വ പ്രസിദ്ധി ബ്രഹ്മണ ഇത്യാഹ. എന്തുകൊണ്ടത് രസമായി? എന്തുകൊണ്ടതിന് രസം എന്ന് പറയുന്നു? യദ്വൈ തത്സുകൃതം. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, രസോ വൈ സഹ രസം ഹേവായും ലബ്ധു ആനന്ദി ഭവതി. രസോ വൈ സഹ, അത് രസമാണ്, ആനന്ദമാണോ? രസത്തിന് വേറെ അർത്ഥമുണ്ട്. എന്താണോ രസോനാമ തൃപ്തി ഹേതുർ ആനന്ദകരു മധുരാമ്ലാദി പ്രസിദ്ധോ ലോകെ. ലോകത്തിൽ നമ്മളാൾക്കാരുടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പുളിശ്ശേരി രസം അങ്ങനെ വരും. അത് തന്നെ ഭാഷികാരനും പറയുന്നു, രസോനാമ തൃപ്തി ഹേതു, തൃപ്തിക്ക് ഹേതുവായിരിക്കുന്ന നമ്മുടെ ഈ തൃപ്തി ആനന്ദം, ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ആനന്ദം, ആനന്ദകരോ ആനന്ദത്തെ ഉണ്ടാക്കുന്ന മധുര അമ്ലാദി, മധുരം അമ്ലം തുടങ്ങിയ രസങ്ങൾ, അമ്ലം തുടങ്ങിയ രസങ്ങൾ അത് സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അല്ലെങ്കിലും ഭൂരിപക്ഷം പേർക്കും ഏറ്റവും കൂടുതൽ ആനന്ദത്തെ കൊടുക്കുന്നതാണ് മധുര അമ്ലാദി രസങ്ങൾ. എല്ലാവർക്കും അത് ആനന്ദത്തെ കൊടുക്കുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് പറയുന്നു, പ്രസിദ്ധ ലോകെ ആ മധുര അമ്ലാദി രസം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ആനന്ദത്തെ അനുഭവിക്കുന്നു ജീവൻ, നല്ല സുഖം എന്ന് പറയും, തൃപ്തി ആനന്ദം അതനുഭവിക്കുന്നു. തൃപ്തി ആനന്ദം സാധാരണ വിഷയങ്ങളെ അനുഭവിച്ചു വരുന്ന ആനന്ദത്തെ നമ്മൾ തൃപ്തി എന്ന് പറയും. സഹജമായ ആനന്ദത്തെ നമ്മൾ തൃപ്തി എന്ന് പറയാറില്ല, കാരണം അവിടെ വിഷയാനുഭവത്തിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൃപ്തി എന്ന് വിളിക്കാറില്ല. പരിസമയ വായം ലഭ്യ പ്രാപ്യ ആനന്ദി സുഖീഭവതി, രസത്തെ നേടിയിട്ട് അവൻ സുഖിയായി തീരുന്നു. ഇവിടെ വിഷയങ്ങളെ അനുഭവിച്ചിട്ട് സുഖിയായി തീരുന്നു, വിഷയങ്ങളെ നിമിത്തമാക്കുന്നു, നിമിത്തമാക്കി അവൻ സുഖിയായി മാറുന്നു. നാസത ആനന്ദ ഹേതുത്വം ദൃഷ്ടം ലോകെ, ലോകത്തിന് നോക്കുക മധുരം കൊണ്ട് ആനന്ദം ഉണ്ടാകും, മധുരത്തിന്റെ ഇല്ലായ്മ അത് ആനന്ദത്തെ ഉണ്ടാക്കുന്നില്ല, മധുരം തന്നെ കിട്ടണം. മധുര അഭാവം ആനന്ദത്തെ ഉണ്ടാക്കുന്നില്ല, എന്നുവെച്ചാൽ മധുരത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ അത് ഉണ്ടാക്കുന്നില്ല. പാട്ട് കേൾക്കുമ്പോൾ ആനന്ദം വരുന്നു, ആ ആനന്ദം പാട്ട് കേൾക്കാതിരുന്ന ഉണ്ടാകത്തില്ല. ഇതാണ് ലോകത്തിലെ അനുഭവം. ഓരോ ഉപാധികളെ സ്വീകരിച്ച് നമ്മൾ ആനന്ദത്തെ നേടും, ഭൗതികവും ആത്മീയവുമാകുന്ന ഉപാധികൾ. എന്നാൽ ബാഹ്യാനന്ദ സാധനരഹിത അനീഹ നിരേഷണ ബ്രാഹ്മണാഹ ബാഹ്യരസലാഭാദ് ഇവ സാനന്ദ ദൃശ്യന്തേ വിദ്വാംസോ നൂന ബ്രഹ്മൈവരസത്തേഷാം. നേരത്തെ ചോദിച്ചു വിദ്വാനും അവിദ്വാനും തമ്മിൽ എന്താ വ്യത്യാസം? വിദ്വാനും ബ്രഹ്മമാണ്, അവിദ്വാനും ബ്രഹ്മമാണ്, രണ്ടുപേരും മുക്തന്മാരല്ലേ? വശീകരനടുത്ത് പറയും, ആ ചോദ്യങ്ങൾക്കൊക്കെ സമാധാനം പറയുകയാണ്. എങ്ങനെ വിദ്വാൻ മാത്രം മുക്തനാകുന്നു? അത് പറയുന്നു ബാഹ്യാനന്ദ സാധനരഹിതാഹ. വിദ്വാൻ ഈ തത്വത്തെ ഗ്രഹിച്ചവൻ, അവന് ബാഹ്യമായ ആനന്ദ സാധനം ഇല്ലെങ്കിലും അവൻ ആനന്ദത്തിൽ തന്നെ, അതാണ് സ്വാഭാവികമായി അവൻ ആനന്ദിക്കുന്നില്ല. അവന് മധുരം ഉണ്ടായാലേ ആനന്ദിക്കുന്നില്ല, മധുരം കൊണ്ടേ ആനന്ദിക്കാൻ പറ്റും. ഓരോ ഇന്ദ്രിയങ്ങളെയും സമാധാനിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാലേ ആനന്ദിക്കുന്നില്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, അനുകൂല വിഷയങ്ങളിൽ ആശ്രയിച്ച് മാത്രം ആനന്ദിക്കുന്നില്ല അല്ലേ? ശബ്ദത്തിലൂടെ ആനന്ദിക്കും, നല്ല ഗാനം കേട്ടാൽ ആനന്ദിക്കും. അതാണ് ബാഹ്യ ആനന്ദ സാധനം. നല്ല മണം സുഗന്ധം ആനന്ദിക്കും, നല്ല രൂപം സൗന്ദര്യം അത് ആനന്ദിക്കും. അതാണ് ബാഹ്യ ആനന്ദ സാധനം. പക്ഷെ ഈ സാധനരഹിത, ഈ ലോകത്തിലെ ഈ ബാഹ്യാനന്ദ സാധനങ്ങൾ ഇല്ലാതെയും, എന്നുവെച്ചാൽ അതിനെ ആശ്രയിക്കാതെയും, അവന്റെ മുമ്പിൽ ലോകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അവനതിനെ സ്വീകരിക്കുന്നോ തിരസ്കരിക്കുന്നോ എന്നുള്ളതല്ല, അതൊന്നും കൂടാതെ തന്നെ അനീഹാഹ, അതിനുവേണ്ടിയുള്ള പ്രത്യേക ചേഷ്ടകളൊന്നും കൂടാതെ, ഈഹ ചേഷ്ട അതിന് പ്രാപിക്കുന്നതിനുള്ള വലിയ യത്നങ്ങളൊന്നും കൂടാതെ, നിരേഷണാഹ അതിനുവേണ്ടിയുള്ള കാമനകളൊന്നും കൂടാതെ, ഇന്നത് നേടണം എനിക്ക് ആനന്ദിക്കണം അങ്ങനെയുള്ള ഏഷണങ്ങളൊന്നും കൂടാതെ, ബ്രാഹ്മണാഹ വിദ്വാംസഹ, വിദ്വാൻ എന്നുള്ള എന്റെ വിശേഷണമായിട്ടാണ് ബ്രാഹ്മണൻ, വിദ്വാൻ ബ്രഹ്മജ്ഞാനി തത്വത്തെ അറിയുന്നവൻ. അവൻ ബാഹ്യരസലാഭാദിവ ഈ വിഷയങ്ങളെല്ലാം സ്വീകരിച്ച് ആനന്ദിക്കുന്നവരെ പോലെ തന്നെ, സാനന്ദ ദൃശ്യന്തി സാനന്ദം ആനന്ദമുള്ളവരായി കാണപ്പെടുന്നു ലോകത്ത്. ഒരു കൂട്ടർ ആനന്ദത്തിന് വേണ്ടി വിഷയങ്ങളെ സ്വീകരിക്കുന്നു, മറ്റൊരു കൂട്ടർ അതിനുവേണ്ടി ഒരു യത്നവും കൂടാതെ, അതിനുള്ള ആഗ്രഹങ്ങളൊന്നും കൂടാതെ മറ്റുള്ളവർ ആനന്ദിക്കുന്നത് പോലെ തന്നെ അവരും നിത്യതൃപ്തോ നിരാശ്രയഹ എന്നെല്ലാം പറഞ്ഞില്ലേ, അങ്ങനെ ആനന്ദിക്കുന്നു. എന്താ അവർക്കുള്ള രസത്തിന്റെ ഉപാധി? എന്താ ചോദിക്കുന്നു? ആഗ്രഹം കൂടാതെ യത്നം കൂടാതെ അവരാനന്ദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് വിദ്വാനോ അവിദ്വാനോ തമ്മിൽ ഉള്ള വ്യത്യാസം. ഈ ആനന്ദത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. ഈ ആനന്ദം ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഠിനമായ വ്രതങ്ങൾ, ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. വിഷയങ്ങളുടെ സഹായം കൂടാതെ തന്നെ ആനന്ദിക്കാൻ പറ്റും. ഇവർക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നു ഇതൊന്നും കൂടാതെ? മറ്റുള്ളവർ വിഷയസേവയിലൂടെ ആനന്ദത്തെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോയി ആനന്ദത്തെ പ്രാപിക്കാനവൻ ആഗ്രഹിക്കുന്നില്ല, അതൊന്നും വേണ്ട, അത് കൂടാതെ തന്നെ ആനന്ദിക്കുന്നു. അപ്പോൾ ഇവർക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നു? ന്യൂനം തീർച്ചയായും ബ്രഹ്മേവ രസത്തേഷാം, അവരുടെ ആനന്ദം ബ്രഹ്മം തന്നെ. അവരുടെ ആനന്ദം സഹജമായ ആനന്ദം എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് അവിദ്വാൻ വിഷയ അനുഭവവേളയിൽ ആനന്ദിക്കുന്നത് പോലെ ഈ വിഷയാനുഭവങ്ങളൊന്നും കൂടാതെ തന്നെ അവർ സഹജമായി ആനന്ദത്തിലിരിക്കുന്നു, നിത്യതൃപ്തരായിരിക്കുന്നു. ആനന്ദത്തിന് വേണ്ടി ഒന്നിനെ സ്വീകരിക്കേണ്ടി വരുന്നില്ല. സാനന്ദാഹ ദൃശ്യന്തെ, വിദ്വാൻമാർ അങ്ങനെ കാണപ്പെടുന്നു. തസ്മാത് അസ്ഥി തദ്ദേശം ആനന്ദകാരണം രസവും ബ്രഹ്മ. അപ്പോ ആനന്ദസ്വരൂപമായ ഒരു ബ്രഹ്മമുണ്ട്, അങ്ങനെ ഒന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ജീവൻ ഈ ഉപാധികളെ ഒന്നും ആശ്രയിക്കാതെ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ, സഹജാനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആനന്ദകാരണം, അങ്ങനെ ഒരു ആനന്ദത്തിന് കാരണമായ രസവത്ത് ആനന്ദവത്തായ ആനന്ദസ്വരൂപമായ ഒരു ബ്രഹ്മമുണ്ട്. അപ്പോൾ ആനന്ദകാരണമായ ബ്രഹ്മം ആനന്ദസ്വരൂപമാണ്, അതാണ് പരമാനന്ദ കാരണം എന്നുള്ളതിന് വിദ്വാൻമാർ തന്നെ പ്രമാണം, വിദ്യുത് അനുഭവം തന്നെ പ്രമാണം. അനുഭവ അവസാനത്വ ബ്രഹ്മവിദ്യയാ ഭാഷകാരൻ പറഞ്ഞു ബ്രഹ്മസൂത്രം. അത് അനുഭവ അവസാനത്തിലാണ്, അനുഭവത്തിൽ അവസാനിക്കുകയാണ്. പക്ഷെ അനുഭവം അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന അനുഭവമല്ല, കാരണം നമുക്ക് ഒരേ ഒരു അനുഭവമേ നമുക്ക് പരിചയമുള്ളൂ. എന്താണ് അനുഭവിക്കുന്നവനും അനുഭവം നിൽക്കുന്ന ആ അനുഭവം രണ്ടും. ഇവിടെ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു. അനുഭവിക്കുന്നവനും അനുഭവം നിൽക്കുന്നത് ഇപ്പോൾ ഉപാധികളിലൂടെ ആനന്ദത്തെ സ്വീകരിക്കുമ്പോഴാണ്. അതെന്തായാലും ശരി, യോഗമായാലും ശരി, ത്യാഗമായാലും ശരി, ത്യാഗവും ചിലർക്ക് ആനന്ദത്തെ ഉണ്ടാകും, വൈരാഗ്യം ചിലർക്ക് ആനന്ദത്തെ ഉണ്ടാകും. എല്ലാത്തിനും ഉപേക്ഷിച്ചൊന്നും വേണ്ടെന്ന് വെച്ചാൽ അതൊരു ആനന്ദമാണ്. എല്ലാവർക്കും അത് ആനന്ദത്തെ കൊടുക്കത്തില്ല. അതിനുള്ള വാസനയുള്ളവൻ അത് ആനന്ദത്തെ കൊടുക്കും. ഒന്നും വേണ്ടെന്ന് വെച്ച് എനിക്കൊരു വിഷയ അനുഭവങ്ങളും വേണ്ട, വാസന അനുകൂലമാണെങ്കിൽ ആ ഒരു നില അവൻ ആനന്ദത്തെ കൊടുക്കും. പക്ഷെ അവിടെയും എന്താണോ വിഷയത്യാഗത്തെക്കുറിച്ചുള്ള അവന്റെ കൽപ്പന, മാനസിക നില, അതാണ് അവൻ ആനന്ദത്തെ കൊടുത്തത്. ബ്രഹ്മമല്ല ആനന്ദത്തെ കൊടുത്തത്. എന്തുകൊണ്ട്? അതുകൊണ്ട് അവന് തത്വജ്ഞാനം ഉണ്ടാവണമെന്നില്ല, വൈരാഗ്യം കൊണ്ട് ജ്ഞാനം ഉണ്ടാവണമെന്നില്ല, സഹജമായ ആനന്ദത്തിലാണ് അവനെന്ന് പറയാൻ കഴിയുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ശ്മശാനത്തിൽ പോയിരിക്കുന്ന ഒരുവൻ അവിടെ തീരുപ്പവന് ഇഷ്ടമാണെങ്കിൽ അത് അവൻ ആനന്ദത്തെ കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അവൻ ബ്രഹ്മാനന്ദത്തിലെന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അവിടെ അവന് ഇഷ്ടമായ വിഷയമുണ്ടെന്നാണ് ശ്മശാനം. അപ്പോ ആ ആനന്ദം പോലും സ്വാഭാവികമാണ്. എന്തുകൊണ്ടത് അവന് ഇഷ്ടമായി? ശ്മശാനത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്മശാനത്തിന്റെ മൂകതയും മറ്റവനിഷ്ടമാണ്. അതും എന്താണ്? മനസ്സ് എന്റെ കൽപ്പന കൊണ്ടുവരുന്ന ആനന്ദമാണ്. അത് വിഷയത്തെ അനുഭവിച്ചു വരുന്ന ആനന്ദത്തിന്റെ വേറൊരു പതിപ്പ് എന്നാണ്. സഹജമായ ആനന്ദമല്ല, കാരണം അവിടെയും അവന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. വിഷയവിരോധം മാത്രം മതി മനസ്സ്. കാട്ടിലിരിക്കുന്ന സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, ഉണ്ടാകും. കാട്ടിലിരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അതും സഹജമായ ആനന്ദമല്ല, അത് അവിദ്വാനമാകാം അത്തരം ആനന്ദങ്ങൾ. ഇനി വളരെ അഭ്യസിച്ച് മനസ്സിനെ ഒരു പ്രത്യേക നിലയിലെത്തിച്ച് അവിടെ ആനന്ദം അനുഭവിക്കുന്നു, സമാധി. അതിനും വിദ്യ വേണമെന്ന്, തത്വജ്ഞനായിരിക്കണമെന്നില്ല, അതും ആനന്ദമാണ്, ശ്രേഷ്ഠമായ ആനന്ദമാണ്. പക്ഷെ സഹജമായ ആനന്ദമായിരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? അവിടെ അവൻ ഉപാധികളെ സ്വീകരിക്കുന്നു, മനസ്സിനെ മെരുകി മനസ്സിനെ തന്നെ ഉപാധിയാക്കി മാറ്റി അതുകൊണ്ട് ആനന്ദിക്കുന്നു. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? നിരേഷനാഹ, അങ്ങനെ ആനന്ദത്തിന് വേണ്ടി ഒരു ചേഷ്ടയില്ല. ആനന്ദത്തിന് വേണ്ടിയുള്ള ചേഷ്ടയാണ് അവനെ ശ്മശാനത്തിൽ പിടിച്ചിരുത്തുന്നത്. അതേ ചേഷ്ട തന്നെയാണ് അവനെ സമാധിക്ക് പ്രേരിപ്പിക്കുന്നത്, അഭ്യാസത്തിന് പ്രേരിപ്പിക്കുന്നു. നിരേഷനാഹ, അതിനുള്ള ആഗ്രഹമാണ് അതൊക്കെ ചെയ്യിക്കുന്നത്. അവനേഷണയിൽ നിന്ന് മുക്തനല്ല, വിദ്വാൻ അങ്ങനെയല്ല, അവനേഷണാരഹിതനാണ്. സഹജമായ ആനന്ദത്തിന് ചേഷ്ടയും അതായത് ഈഹയും ഏഷണയും രണ്ടും ആവശ്യമില്ല. കൃത്രിമമായ ആനന്ദങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ്, അഭ്യാസങ്ങൾ ആവശ്യമാണ്. ഈ പറയുന്നത് അദ്വൈതമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. മറ്റുള്ളവർ ആനന്ദിക്കുന്നത് പോലെ ബാഹ്യരസ ലാഭാദി ഇവ, അതുപോലെ വിദ്വാനും ആനന്ദിക്കുന്നു. ദൂനം ബ്രഹ്മൈവ രസത്തേഷ, അവരുടെ ആനന്ദം എന്താണ്? ബ്രഹ്മം തന്നെയാണ്. തസ്മാത് അസ്ഥി തേഷാം ആനന്ദകാരണം രസവത് ബ്രഹ്മ, അതുകൊണ്ടെന്താണ് അവർക്ക് ആനന്ദകാരണമായ ബ്രഹ്മമുണ്ട്. അപ്പൊ നമ്മൾ ആനന്ദത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ പിന്തുടർന്ന് അതിനുള്ള ഉപായങ്ങളെ അവലംബിച്ച് അതിനുള്ള ഏഷണകളെ നിലനിർത്തി അതിനുള്ള ചേഷ്ടകളിലൂടെ ആനന്ദത്തിലെത്തിച്ചേരും. എത്ര വലിയ ആനന്ദമായാലും ശരി, വിദ്വാൻ അങ്ങനെ എല്ലാം നടത്തും. വിദ്വാന്റെ ആനന്ദം അത് വിദ്വാന്റെ സ്വരൂപം തന്നെയാണ്, അത് ബ്രഹ്മസ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കാം, അതൊരു പ്രമാണമാണ് ശ്രുതി പറയുന്നത് കൂടാതെ. എന്താണ് ഈ ബ്രഹ്മം? ആനന്ദസ്വരൂപമാണ്. ഇതശ്ചാസ്തി കുതഹ, ഇനിയുമുണ്ട് ബ്രഹ്മം ആനന്ദമാണെന്നുള്ളതിന് അടയാളങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങൾ. എന്താണ്? പ്രാണനാദി ക്രിയാദർശന, ജീവൻ കാണുന്നില്ലേ പ്രാണാപാന ഉദാന വ്യാന വ്യാപാരങ്ങൾ. ശ്രുതി പറയുന്നത് എന്താണ്? രസം ഹീവ അയം ലബ്ധ ആനന്ദീഭൂതി കോ ഹീവ അന്യാകഹ പ്രാണ്യാ. അത് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, അയമപി പിണ്ടോ ജീവത പ്രാണേന പ്രാണിതി അപാനേന അപാനിതി. അയമപി പിണ്ടോ, ഈ പിണ്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവനാണ്, അതുകൊണ്ടാണ് പിണ്ടം എന്ന് പറയുന്നത്. കേവലം ശരീരത്തെ അല്ല, മൃതശരീരവും പിണ്ടമാണ്. കേവലം ജീവനെയല്ല, അതിന്റെ അനുഭവം നോക്കി ഇപ്പോ ഇല്ല, നമുക്ക് ഈ പിണ്ടത്തിൽ ഇരിക്കുന്ന ജീവനേനും ആ ജീവനായിട്ടാണ് സ്വയം നമ്മുടെ അനുഭവവും ജീവാനുഭവവും. നമ്മൾ മറ്റ് ജീവന്മാരെ അറിയുന്നു അങ്ങനെയാണ്, ശരീരത്തോടു കൂടിയാണ്. അങ്ങനെ ഈ പിണ്ടരൂപത്തിലിരിക്കുന്ന ജീവതഹ, അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണേന പ്രാണിതി അപാനേന അപാനിതി. പ്രാണന വ്യാപാരം ചെയ്യുന്നു, അപാനം വ്യാപാരം ചെയ്യുന്നു. ഏവം വായവീയാഹ ഐന്ദ്രിയ കാഷ്ടചേഷ്ടാഹ സംഹതേഹി കാര്യകർണേഹി നിർവർത്തിമാനാഹ ദൃശ്യന്തി. ഈ പ്രാണാപാനാദി പ്രവൃത്തികൾ ഇങ്ങനെ അനുസ്യൂതമായി നടക്കുന്നു. അത് പ്രാണാപാനാദി വ്യാപാരങ്ങൾ പറയുന്നു, വായവീയമായ വ്യാപാരങ്ങൾ, വായു സംബന്ധിയായ വ്യാപാരങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്നത് ഐന്ദ്രിയക വ്യാപാരങ്ങൾ, ചേഷ്ടാഹ. ജീവനീ ചേഷ്ടകൾ സദാ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? സംഹൃതേഹി കാര്യകർണേഹി. ഈ കാര്യകർണങ്ങൾ, കാര്യം ശരീരം, കർണം ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും ഇതെല്ലാം കൊണ്ട് നിർവർത്തിമാന നിർവഹിക്കുന്നു. ദൃശ്യന്തെ ഓരോ ജീവനും അനുഭവപ്പെടുന്നു. ഇത് പ്രത്യേകിച്ച് ഒരു സുഖത്തിന് വേണ്ടിയൊന്നുമല്ല. ഈ ജീവൻ ഈ ശരീരത്തിലിരുന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന സുഖം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇവരെ വലിയ ആരെങ്കിലും വിശ്വസിക്കാറുണ്ട്, കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഒക്കെ പ്രത്യേക സുഖത്തിന് വേണ്ടിയെന്ന് പറയാം. പക്ഷെ പ്രാണാപാനാദി വ്യാപാരങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. അതിങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് നടന്നതായിട്ടാണ് അനുഭവം. ഇതേത് പ്രത്യേക സുഖത്തിന് വേണ്ടിയിട്ടാണ്? എനിക്ക് പറയാൻ കഴിയുമോ ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു? അത് പറയാൻ കഴിയുമില്ല. ഈ പ്രവർത്തനങ്ങൾ, പ്രാണാപാനാദി വിവർത്തനങ്ങൾ, ഇന്ദ്രിയ വ്യാപാരങ്ങൾ, ഇതിങ്ങനെ കൂട്ടിച്ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേതോ ഒന്നിനു വേണ്ടിയിട്ടാണ്. തച്ച ഏകാർത്ഥ വൃത്തിത്വേന സംഹനനം ന അന്തരേണ ചേതനം അസംഹതം സംഭവതി. ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിന് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു, മറ്റാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പ്രാണാപാനാദികളെല്ലാം. അതേസമയം ഇങ്ങനെ ഏകാർത്ഥ വൃത്തിത്വേന ഒരു പ്രയോജനത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു, സംഹനനം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു ഒരുമിക്കൽ അവിടെ കാണുന്നുണ്ട്, ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശരീരം മുഴുവൻ പ്രാണാൻ അപാനാദി ഈ ഇതിന്റെ പ്രവർത്തനങ്ങളാണ് ഈ ശരീരത്തിന്റെ ജൈവികമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് നിർത്തുന്നത്. ഈ ശരീരത്തിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത രാസപ്രവർത്തനങ്ങൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും എണ്ണിത്തീർക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ, മനസ്സിലാക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ, ഇതിലൊരു ഏകോപനം നമ്മൾ കാണുന്നു. അത് തെറ്റിയ പിന്നെ ശരീരമില്ല. പ്രഷർ കൂടിയാൽ ഷുഗർ കുറഞ്ഞാൽ, കൊളസ്ട്രോൾ കൂടിയാൽ തീർന്നു. അപ്പോൾ ഈ ഏകോപനം ഈ ശരീരത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഒന്നിനൊന്നിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇതെങ്ങനെ ഇത്രയും കൃത്യമായി ഈ ശരീരത്തിലൊരു സംഹനനം, ഏകോപനമായ ഒരു പ്രവൃത്തി നടക്കുന്നത്? ഇത് ഒന്നിനു വേണ്ടി എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. ഇവിടെ 1500 പേര് ഏകോപിച്ച് പ്രവർത്തിക്കുന്നു. അവരെ ഏകോപിപ്പിക്കുന്ന മറ്റൊരാളുണ്ട്, അതുകൊണ്ട് ഏകോപിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരാളില്ലെങ്കിൽ എല്ലാവർക്കും ഏകോപിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോരുത്തർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കും. അപ്പൊ ഇവരെ ഏകോപിപ്പിക്കുന്നതിന് മറ്റൊരാളുണ്ട്. അതുപോലെ ഈ ശരീരത്തിന്റെ പ്രാണാപാന, പ്രാണം വ്യാപാരം എന്ന് പറയുന്ന ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമാണ്. അതിനെ ആശ്രയിച്ച് നടക്കുന്ന നമ്മുടെ ഓരോ കോശങ്ങളിലും നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കുന്നു. ഏകോപിപ്പിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത് യോജിച്ച് പ്രവർത്തിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊരാളെ ലക്ഷ്യമാക്കിയിട്ടാണ്. അങ്ങനെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ ആരും ഏകോപിക്കത്തില്ല, പ്രവർത്തിക്കത്തില്ല. ആ ലക്ഷ്യം ഉള്ളിടത്തോളം കാലമേ ഏകോപനവും പ്രവൃത്തിയും നടക്കത്തുള്ളൂ. അതുപോയോ ആ ലക്ഷ്യം മനസ്സിലില്ലേ, പിന്നെ ആ ഏകോപനം നഷ്ടപ്പെട്ടു. അതുപോലെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിക്കുന്നത് ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാണ് ഇതിനെ ഏകോപിപ്പിക്കുന്നത്? അത് ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായി, ഇതെല്ലാം കേവലം ജഡവസ്തുക്കൾ. ഇതിനൊന്നും ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് സ്വയം ശക്തിയില്ല. അത് മറ്റൊരു ചേതനന്റെ സാന്നിധ്യത്തിലേ അത് സംഭവിക്കുന്നുള്ളൂ. എവിടെയെങ്കിലും ആ സാന്നിധ്യം വേണം. ഇവിടെ ആണെങ്കിൽ വേറെ, ഇവിടെ നിന്നിറങ്ങി വേറിടത്ത് പോയി, അവിടെയും ആ സാന്നിധ്യം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ കഴിയും. ശരി, ഈ ശരീരത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെ പലതാക്കി പല ഭാഗത്ത് വെച്ച് പോയി, അവിടെ ആ ഏകോപനം നഷ്ടപ്പെട്ടു, പിന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം ആ സാന്നിധ്യത്തെ അവിടെ കൊണ്ടുപോയി അവിടെയും അത് പ്രവർത്തിച്ചെന്നിരിക്കും. എന്താണ് ചേതനം അസംഹതം? ഇങ്ങനെയുള്ള ഈ ഏകോപനത്തിൽ ഉൾപ്പെടാതെ ഇതിൽ നിന്നും മാറി നിൽക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. അല്ലേ, ഇതെല്ലാം പ്രവർത്തിക്കുന്നു, ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, ഇതിനെ നിലനിർത്തുക. അതാണ് ഈ ശരീരത്തിലെ ഈ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്ന് കൈയും കാലും മൂക്കും സ്ഥൂലമായി, അതിനുള്ളിൽ ഓരോ കോശങ്ങളും, ഇതെല്ലാം ഇങ്ങനെ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അത് ക്ഷീണിക്കുമ്പോൾ തളരുമ്പോൾ ഇതിനെ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ എല്ലാം വേർപെട്ടു പോകും. പറയുന്നു എല്ലാം എവിടെ നിന്നാണോ ഇതൊക്കെ വന്നു ചേരുന്ന അവിടേക്ക് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോകും. ഇതിൽ നിന്ന് വേറിട്ട ഒരാൾക്ക് വേണ്ടി അസംഹതനായ ഒരാൾ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു. അതും ഒരടയാളമാണ്. പറഞ്ഞല്ലോ ഈഹ ചേഷ്ട വേഷണ ഇച്ഛ, എന്തിനു വേണ്ടി? ആനന്ദത്തിന് വേണ്ടി. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു സുഖത്തിന് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നു. ആ സുഖസ്വരൂപമായി ഒന്ന് ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഒരു സമ്മാനം മാറ്റിവെച്ചിട്ട് കുറെ പേരിട്ട് കളിപ്പിക്കുന്ന പോലെ ട്രോഫി, അതിനുവേണ്ടി മരിച്ചു കളിക്കുന്നു ക്രിക്കറ്റ്. ഒരു ശരീരം അങ്ങനെ ഒരു ക്രിക്കറ്റ് കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഒരു ട്രോഫിക്ക് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്. അതെന്താണ്? ഇതിൽ നിന്ന് വേറിട്ടാണ്, അതിനൊരു ജോലിയില്ല, കളിയിൽ ഏർപ്പെടുന്നില്ല. പക്ഷെ അത് ആണ് ഇതിന്റെ പ്രചോദനം, ആനന്ദമാണ് ഇതിന്റെ പ്രചോദനം. അതുകൊണ്ടാണ് പറയുന്നത് അസംഹതമാണ്, അത് ചേതനമാണ്, അതിന് ഇതിന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ നിരന്തരമായ അധ്വാനത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഇത് ഈ അധ്വാനം മറ്റാർക്ക് വേണ്ടിയാണ്, അതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ട്രോഫി ആനന്ദം, അല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി കളിക്കൂ, ഇല്ലല്ലോ. അതാണ് കൂടി സംഭവിക്കുന്നത്. അന്യത്ര ദർശനാ, അങ്ങനെയല്ലാതെ ലോകത്തൊരിടത്തും കാണുന്നില്ല, ട്രോഫി ഇല്ലാതെ കളി കാണുന്നില്ല. അതാണ് മത്സരങ്ങളെല്ലാം ഉള്ളിടത്ത് ഒരു വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും കൂടിച്ചേർന്ന് ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ചേർക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെയല്ലാതെ കാണുന്നില്ല. അപ്പൊ പ്രാണാപാനാദി വ്യാപാരങ്ങൾ ഈ ശരീരത്തിൽ നടക്കുന്നതുകൊണ്ട് മനസ്സിലാക്കും. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിനെ നേടാൻ, നേടുന്ന എപ്പോഴെന്തായിരിക്കും, ഇഷ്ടമുള്ള ഒന്നിനെ നേടാൻ. ഇഷ്ടമുള്ള എന്തായിരിക്കും? അത് ഇഷ്ടസ്വരൂപമായിരിക്കും. ഇഷ്ടസ്വരൂപം എന്താണ്? ആനന്ദ സ്വരൂപമാണ്. ആനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നതിനൊരു ചേഷ്ടയാണ് ഇതല്ല എന്നാ പറഞ്ഞു വരുന്നത്. ആനന്ദ സ്വരൂപമോ ഇതിൽ നിന്ന് വേറിട്ടതാണ്, അസംഹൃതമാണ്. ഇത് ഈ ജഡവസ്തുക്കൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത് ചേതനമായ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേതനമാണ്, ആനന്ദമാണ്. അതിന് ബ്രഹ്മജ്ഞാനിയാകേണ്ട കാര്യമില്ല, യുക്തിയിലൂടെ ചിന്തിച്ചാലും മനസ്സിലാകാം. അതിനുവേണ്ടിയിട്ടാണ് ശ്രുതി ഇത് പറഞ്ഞത്. തദാഹ യദ്യേതിയേഷ ആകാശേ പരമേ വ്യോമിനി ഗുഹായാം നിഹിത ആനന്ദോ ന സ്യാ ന ഭവേ ഹോ ഹേവ ലോകേ അന്യാത് അപാനചേഷ്ടാം കുര്യാ പറയുന്നു. യദ്യേതി യേഷ ആകാശേ പരമേ വ്യോമിനി, ഇവിടെ പറയുന്നു കോ ഹേവ അന്യാത്തഹ പ്രാണ്യാത് യദേഷ ആകാശ ആനന്ദോ ന സ്യാ യേഷ ആകാശേ പരമേ വ്യോമിനി. ആകാശ ആനന്ദ ആകാശി എന്ന ഈ ആകാശത്തിൽ പരമം വ്യോമിനി പരമാകാശത്തിൽ ഗുഹായാം നിഹിത ആനന്ദോ നസ്യാ ഹൃദയഗുഹയിൽ നിഹിതമായ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആനന്ദം നസ്യാതില്ലാതിരുന്നുവെങ്കിൽ. അപ്പോൾ ഈ ചേഷ്ടകൾക്കെല്ലാം പിന്നിൽ ഒരാനന്ദം ഇല്ലാതിരുന്നുവെങ്കിൽ ന ഭവേ, അങ്ങനെ ഒരാനന്ദം ഇല്ലാതിരുന്നുവെങ്കിൽ യുക്തിയാണ്. കോഹ്യവ ലോകേ അന്യാത്, അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ ഏതൊരു ജീവനാണ് അപാന ചേഷ്ടാം കുര്യാത്, പ്രാണ അപാനം തുടങ്ങിയ ചേഷ്ടകളെല്ലാം എങ്ങനെ ഈ ജീവന് സംഭവിക്കും, ചേഷ്ടയും ഈഹയും എങ്ങനെ സംഭവിക്കും, ഇതെല്ലാം ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അക്കാര്യത്തെ തർക്കമില്ല. ആഗ്രഹിക്കുന്നത് ആനന്ദത്തെ, പ്രവർത്തിക്കുന്ന ആനന്ദത്തിന് വേണ്ടി. ഇത് ആരുടെ ആനന്ദത്തിന് വേണ്ടി, ഏതാനന്ദത്തിന് വേണ്ടി? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വിവേകിച്ച് മനസ്സിലാക്കും, ബുദ്ധിയുള്ളതെന്ന് മനസ്സിലാക്കും. ജീവൻ ആനന്ദത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആനന്ദം എവിടെ എങ്ങനെ എന്നുള്ളതിലാണ് ആശയക്കുഴപ്പം വന്നിരിക്കുന്നത്. ആ ആനന്ദം ഈ സംഘാതത്തിന് ആധാരമായി തന്നെ ഉണ്ട്. ഏതൊരാനന്ദത്തിന് വേണ്ടിയാണോ ഈ സംഘാതം പ്രവർത്തിക്കുന്നത്, ആനന്ദം തന്നെയാണ് ഇതിന്റെ ആധാരം. അതാണ് പറഞ്ഞു വരുന്നത്. കഹ പ്രാണ്യാ പ്രാണനം ആകുര്യാത്, പിന്നെ ഇവിടെ ഈ പ്രാണന ചേഷ്ടയുണ്ടാവും. തസ്മാത് അസ്ഥി തദ്ബ്രഹ്മ, അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണോ ഇതിന് പിന്നിൽ ആനന്ദസ്വരൂപമായ ഒന്നുണ്ട്, ആനന്ദസ്വരൂപമായ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ സാന്നിധ്യത്തിൽ ഈ സഹജമായ സർവപ്രവൃത്തികളും നടക്കുന്നു, ജാഗ്രതത്തിനും സ്വപ്നത്തിനും. ആ പ്രവൃത്തികളിലൂടെ അവൻ ആനന്ദത്തെ കിട്ടുന്നില്ല, പൂർണ്ണമായി പ്രാപിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം അവന് അത് നേടിയാലും ശരി, അവനെ തളർത്തും. തളർത്തുമ്പോൾ മറ്റൊന്നിന്റെ സഹായം കൂടാതെ തന്നെ എന്തിനു വേണ്ടിയാണോ അവൻ ഈ യത്നങ്ങളെല്ലാം ചെയ്തത് അവിടേക്ക് സഹജമായി എത്തിച്ചേരും. അതാണ് സുഷുപ്തി, അതാണ് സഹജമായ ആനന്ദം, അതാണ് തദ്ബ്രഹ്മം, അതാണ് ബ്രഹ്മം.